പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ വീണ്ടും സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ നമ്മള് ഒരു ഫാമിലി ക്യാമ്പിന്റെ ഭാഗമായിട്ട് വീണ്ടും ദൈവസേനയിൽ ഇരിക്കുകയായിരുന്നു. നിങ്ങളോട് നിങ്ങളുടെ മനസ്സിൽ എന്തോ ആണെന്നൊന്ന് അറിയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കാൻ ആദ്യം എന്റെ മനസ്സിൽ തോന്നുന്നത്, ഇന്ന് രാവിലെ മെഡിറ്റേറ്റ് ചെയ്തായിരുന്നല്ലോ ബൈബിൾ അല്ലേ? അല്ലേ? യാ. അപ്പോ മെഡിറ്റേഷനിലോ അല്ല നാം കേട്ടതായിട്ടോ ഇപ്പോൾ ഉള്ള നമ്മുടെ കോണ്ടെക്സ്റ്റിന് റിലവെന്റ് ആയി. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഭാര്യ ഭർത്തു ബന്ധത്തെ പറ്റിയാണല്ലോ, ഫാമിലിയെ പറ്റിയാണല്ലോ. ഫാമിലിയെ പറ്റിയുള്ളതായ അതോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന കാര്യം എന്ത്? ഇന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ചിന്ത എന്ത്? ഒരു വാചകം മാത്രം. അഞ്ചു പേർക്ക് സമയം തരിക, ഓരോ വാചകം പറയാവൂ. നിങ്ങൾ ചിന്തിച്ചതോ നിങ്ങൾ കേട്ടതോ നിങ്ങൾ വായിച്ചതോ ആയിട്ടുള്ള, അപ്പോ നിങ്ങൾ എവിടെ വരെ എത്തിയിരിക്കുന്നത് അറിയാൻ വേണ്ടിയാ, ബാക്കി എന്തോ പറയണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ളതായ ഒരു ലെവൽ മാത്രമാണ്. വേറെ അറിയൂ, നിങ്ങൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാ. പറഞ്ഞ് മനസ്സിലായല്ലോ, ഒറ്റ വാചകം പറയാവുള്ളൂ, അഞ്ചു പേര് മാത്രം പറയുക, ആരുമില്ലേ പറയാൻ വേണ്ട. ഓക്കെ, വേണ്ടി ഞാൻ പറയാം. ഇന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ ചിന്തിച്ചതോ കേട്ടതോ വായിച്ചതോ ആയ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഉയർന്നു നിൽക്കുന്നതായ ഒരു വാചകം മാത്രം പറയുക, അഞ്ചു പേര് പറയാം. ഇറ്റ്സ് യുവർ ടൈം. മനസ്സിലായ പറഞ്ഞത്? നിങ്ങളുടെ സമയമായത്? യാ, ലിവിങ് എ ലെഗസി വെൻ വി ഗോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാ, താങ്ക് യു ബ്രദർ. ഇനിയും അല്പം ഉറക്കെ പറഞ്ഞാട്ടെ. Accepting and not adjusting. Okay, marriage is about accepting and not adjusting. Okay, I want to refer to that in my talk somewhere. Okay, any? Yeah, kudumbam deiva mahatvathinullathaanu. Okay, it is the love of Christ. Okay, ഒറ്റ ഒരു തോത്തുടെ ഉള്ളിനി. Yeah, give first priority to God in family life. ഈ പറയുന്ന ഓരോ കാര്യത്തെ പറ്റി ഓരോ ക്യാമ്പ് നടത്തേണ്ടതാ വാസ്തവത്തിൽ. വാസ്തവത്തിൽ leaving a legacy to the next generation. Oh, what a wonderful thought. നമ്മള് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലയോ, അനേക ലക്ഷം രൂപ ബാങ്കിലുള്ള ഒരാള് മരിച്ചുപോയി, പക്ഷെ ഒരു നോമിനിയെ കൊടുക്കാതെയാ മരിച്ചുപോയത്. ഭാര്യയോട് വലിയ സ്നേഹവും സന്തോഷവും ഒക്കെ ആയിരുന്നു, വലിയ അവര് തേനും പഞ്ചസാരയും പോലെ ഇടപെട്ടവർ. പക്ഷെ കാര്യത്തിന് വന്നപ്പോ ഇപ്പം കോർട്ടിൽ പോയെങ്കിലേ അവർക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ എന്തൊരു ലെഗസിയാ അദ്ദേഹം വിട്ടിട്ട് പോയത്. ഓക്കെ, അതുപോലെ തന്നെ It is accepting and not adjusting. First, it is to be accepted. You are asked to accept. And adjusting is of a lower category. ഒരു താഴ്ന്ന നിലയിലുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയവും ഏതാണ്ട് അതുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. എനിക്ക് അതിനകത്ത് പ്രെജുഡിസ് ഒന്നുമില്ല. That is what is in my mind to tell you what it is. Okay. Pinna. Kartavinte hidam nammade veedukalil neraveri deivana mahathvathinayittu okke nilakollanayittu idayagatte. Ippol njan thodarnnu samsarikkan povunnathayittulla karyam adinte theme: you as the neighbor of your spouse. ningal ningalude ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അയൽക്കാരൻ അല്ലെങ്കിൽ അയൽക്കാരി എന്നുള്ള നിലയിലുള്ളതായ ഒരു അവലോകനമാണ്, ഒരു ചിന്തയാണ്. സാധാരണയായി നാം ചിന്തിക്കാത്ത ഒരു കാര്യമാണിത്. നമ്മുടെ അയൽക്കാരൻ എന്നുള്ള അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മുടെ ഭാര്യയോ ഭർത്താവിനെയോ കാണുന്നില്ല. അയൽക്കാരനായി നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. എന്നാൽ വളരെ പ്രയോജനമുള്ള ഒരു ചിന്തയാണിത്. ഭാര്യയോ ഭർത്താവോ നമ്മുടെ അയൽക്കാരൻ എന്നുള്ളതായ ആ ഒരു തോട്ട്, അങ്ങനെ ഒരു നിലയുണ്ട്. ഇനിയും പ്രത്യേകം ശ്രദ്ധിച്ചാട്ട്, ഭാര്യയോ ഭാര്യയായിട്ടും ഭർത്താവിനെ ഭർത്താവായിട്ടും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ലോകം പരാജയപ്പെടുമ്പോൾ അറ്റ്ലീസ്റ്റ് അയൽക്കാരായിട്ടെങ്കിലും കണ്ട് അയൽക്കാരെ പറ്റി വചനം പറയുന്ന കാര്യം അവര് അനുസരിപ്പാൻ തയ്യാറായാൽ കുടുംബജീവിതത്തിലെ അനേകം പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരമുണ്ട്. Are you getting me? എന്ന് പറഞ്ഞാൽ ബൈബിളിൽ അയൽക്കാരോടുള്ളതായ ഇടപെടലിനെ പറ്റി പറയുന്നത്, അയൽക്കാരോട് ഇടപെടുവാൻ ദൈവം പറയുന്നത്, അത് പൂർത്തീകരിച്ചാൽ ഒരു കുടുംബത്തിലെ സന്തോഷം അവിടെ അനുഭവിക്കാൻ ഇടയാകും എന്ന് പറഞ്ഞാൽ അവർ ഭാര്യയും ഭർത്താവും ആണെന്നല്ല പറയുന്നത്. അയൽക്കാരനോട് ഇടപെടുവാനായി ദൈവം നമുക്ക് തന്ന പ്രമാണം കുടുംബത്തിനകത്ത് പ്രയോഗിച്ചാൽ ആ കുടുംബം അതിശ്രേഷ്ഠമായ കുടുംബമാകും. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതൊരു താണതരത്തിലുള്ള കാര്യമല്ല നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. അല്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്നാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത വളരെ പ്രയോജനമുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിർത്തി അവിടെ തന്നെ ഒടുവില്ല, ഇപ്പൊ തന്നെ ചോദിക്കാം. കാരണം ഇത് മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം പ്രയോജനങ്ങളുണ്ട്. ഇനിയും ഞാൻ പറഞ്ഞു ഒന്നുകൂടി പറയട്ടെ, ഭാര്യയോട് ഇന്നത് ചെയ്യുക, ഭർത്താവിനോട് ഇന്നത് ചെയ്യുക എന്ന് പറയുന്ന ആ ശാരീരിക ബന്ധം ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഒരു അയൽക്കാരൻ എന്നുള്ള നിലയിൽ വചനം പറയുന്ന അനുസരിപ്പാൻ ഒരുങ്ങിയാൽ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അവസാനിക്കും. പ്രത്യേകിച്ച് ഭാര്യയോട് ഇത് പറഞ്ഞിരിക്കുന്നു, ഭർത്താവിനോട് ഇത് പറഞ്ഞിരിക്കുന്നു എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ പോകുന്ന ആ ആശയം, ബന്ധങ്ങളുടെ തട്ടുകൾ, ബന്ധങ്ങളുടെ നിലകൾ, ദി ലെവൽസ് ഓഫ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങളുടെ തട്ടുകൾ, ഒരു പക്ഷേ നമ്മൾ അങ്ങനെ ഒന്ന് കേട്ടുകാണുകില്ല. ബന്ധങ്ങളുടെ തട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? ബന്ധങ്ങൾക്ക് തട്ടുകളുണ്ട്, ബന്ധങ്ങൾക്ക് ലെവൽസ് ഉണ്ട്. അപ്പോ ഇപ്പോ ബിൽഡിങ്ങിന്റെ തട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. എന്നാൽ ഈ ബന്ധങ്ങളുടെ തട്ടുകളെ പറ്റിയുള്ളതായ അതിന്റെ ലെവൽസിനെ പറ്റിയുള്ള കൺസെപ്റ്റ് സമൂഹത്തിലില്ല. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അറിയാൻ വയ്യ, പലർക്കും അറിയാൻ വയ്യാത്ത ഒരു ചിന്തയാണ് ഈ ബന്ധങ്ങളുടെ നിലകൾ എന്ന് പറഞ്ഞാൽ. പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമായത്, ഒത്തിരി സമൂഹത്തിൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യമായത്. ഇത് വിദ്യാലയങ്ങളിലും അതുപോലെ പബ്ലിക്കിലും പഠിപ്പിക്കേണ്ട ഒരു വിഷയം ഇതിനകത്തുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ അത് മനസ്സിലാകും. കഴിഞ്ഞ ദിവസം പേപ്പർ വായിച്ച ഒരു ന്യൂസാണ്, ഒരു യുവാവ് ഒരു യുവതിയെ കഴുത്തറത്ത് കൊന്നു. കാരണം എന്തെന്നറിയാമോ? കഴുത്തറത്ത് കൊന്നത് ഈ യുവാവിന് യുവതിയോട് പ്രേമമായിരുന്നു. എന്നാൽ കുറെ അങ്ങോട്ട് പ്രേമിക്കുന്ന ഭാവമൊക്കെ കാണിച്ചിട്ട് അവൾ വേറൊരു വിവാഹത്തിന് മുതിർന്നു. അപ്പോൾ ഇത് എത്രയോ ആയിരക്കണക്കിന് ഉദാഹരണമുള്ള കാര്യമാ. എന്താണെന്നറിയാമോ? പ്രണയം, സ്നേഹം ആണെന്നുള്ളതായ ഭാവേന പുരുഷൻ സ്ത്രീയെ, സ്ത്രീ പുരുഷനെയും ഒക്കെ ഒന്നീ ഭാര്യ അല്ലെങ്കിൽ ശവം. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നീ ഭാര്യ അല്ലെങ്കിൽ ശവം. ഇതിന്റെ ഇടയ്ക്കൊന്ന് കാണാനായിട്ട്, അപ്പൊ ഞാൻ ബന്ധങ്ങളുടെ തട്ടുകൾ എന്ന് പറയുന്ന ആശയം മനസ്സിലായില്ലേ? ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഉണ്ട്, അത് കാണാൻ അവർ ബ്ലൈൻഡാ. അപ്പോ ആ ബന്ധങ്ങളുടെ ആ നിലകളെ നാം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത ഒത്തിരി പ്രയോജനമുണ്ട്. അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയ ഒരു മനുഷ്യജീവിയാണ്, ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, ഒരു ഇൻഡിവിജ്വലാണ്, ഒരു നെയ്ബറാണ്. ഇവരോടൊക്കെ പെരുമാറേണ്ട രീതികൾ മൊറാലിറ്റി അനുസരിച്ചുകൊണ്ട്, ബൈബിൾ അനുസരിച്ചുകൊണ്ട്. ഇപ്പൊ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അപ്പോ നമ്മൾ മറന്നു കളഞ്ഞിരിക്കുന്ന ഒരു, പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യാത്ത ഒരു ആശയമാണത്. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ മേശപ്പുറത്ത് വില കൂടിയ ഒരു സാധനം വെച്ച് എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ഇലക്ട്രോണിക് വേണ്ടോ, ഒരു കാര്യം വെച്ചുകൊണ്ട് പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ അത് മേശപ്പുറത്ത് സ്ലിപ്പ് ചെയ്ത് താഴെ വീഴുന്നു. ഈ താഴെ വീഴാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല അത്, പക്ഷെ അത് താഴെ വീഴുന്നു. ഇതിന്റെ ലെവലിന്റെ ഒരു സ്റ്റെപ്പ് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഇത് താഴേക്ക് പോയി. ഇത് താഴെ വീണാൽ അത് അവിടുന്ന് നമുക്ക് പൊക്കിയെടുക്കാം. എന്നാൽ താഴെ വീഴുന്നത് നേരെ കിണറ്റിലോട്ടാണെങ്കിലോ? മനസ്സിലാകുന്നുണ്ടോ? ഇതാ സംഭവിച്ചത്, ഒന്നീ ഭാര്യ അല്ലെങ്കിൽ ശവം എന്ന് ചിന്തിക്കുമ്പോ, ഈ കിണറ്റിലോട്ട് വീഴാതെ ഈ സാധനം താഴെ വീണാൽ അത് എങ്കിലും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ഇതിനെ സൂക്ഷിക്കുവാൻ കഴിയുന്നതായ ചില മാനദണ്ഡങ്ങളുണ്ട്, ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതറിയാത്തത് കൊണ്ട് ആ പെന്തക്കോസ് കുടുംബങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ടായ, ഡിവോഴ്സിൽ കലാശിക്കുന്നത്, വഴക്കിൽ കലാശിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഉള്ളതെന്ന് അവർക്കറിയാം, അവരെ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ആ ഒരു ഉണർവിന്റെ ഒരു ആശയമല്ലാതെ ഇങ്ങനെയുള്ള പ്രായോഗിക പല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായതിന്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോ ഇപ്പൊ നാം പഠിക്കാൻ പോകുന്ന വിഷയം അതാണ്. നമ്മൾ അന്യോന്യം ഒരു നെയ്ബർ, ഒരു വേറെ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ നമ്മൾ എങ്ങനെ മറ്റാളോട് പെരുമാറണം എന്ന് പറഞ്ഞാൽ, ഒരു ഭർത്താവാകുന്നതിന് മുമ്പ്, ഒരു പെർഫെക്റ്റ് ഭർത്താവാകുന്നതിന് മുമ്പ്, ഒരു പെർഫെക്റ്റ് ഭാര്യ ആകുന്നതിന് മുമ്പ്, ഒന്നാമതായി നമ്മൾ ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആകണം. ദൈവം മുമ്പാകെ സമർപ്പിക്കാമോ? നമ്മൾ ആദ്യമായി ഒരു വാസ്തവമായ മനുഷ്യനാകണം, വാസ്തവമായ പുരുഷനാകണം, വാസ്തവമായ സ്ത്രീ ആകണം ആദ്യമായി. അതിനുശേഷമായി നാം വാസ്തവമായി ഒരു നെയ്ബർ ആകണം, വാസ്തവമായ ഒരു നെയ്ബറിന്റെ റോൾ നാം സ്വീകരിക്കണം. സഭയിൽ നാം വാസ്തവമായ ഒരു സഹോദരനോ സഹോദരിയോ ആകണം. അപ്പോൾ സഭയിൽ നാം വാസ്തവമായ സഹോദരനോ സഹോദരിയോ ആയാൽ അതിന്റെ ആ രുചി, അതിന്റെ ആ ക്വാളിറ്റി അത് വീട്ടിലേക്ക് വ്യാപിക്കും. വീട് ശരിയാകാത്തതിന്റെ കാര്യം, ഒന്നാമതായി നാം ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആകാത്തതും, രണ്ടാമതായി നാം ഒരു ബെറ്റർ നെയ്ബർ ആകാത്തതുമാണ് പിന്നത്തേതിൽ ഒരു ബെറ്റർ ഹസ്ബൻഡ്. ബെറ്റർ എന്ന് പറയേണ്ട, നോർമൽ ഹസ്ബൻഡോ നോർമൽ വൈഫോ ആകാൻ കഴിയാത്തത്. നമ്മൾ ആദ്യമായി ഒരു നെയ്ബർ ആവുന്നത് നാം വേണ്ടവണ്ണം ഏറ്റെടുക്കാത്തത് കൊണ്ടാണ്. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ മേശപ്പുറത്തിനും കിണറിനും മധ്യേ ചില തട്ടുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബന്ധങ്ങളിൽ. ഓക്കെ, ഞാൻ ഇനി ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. ഇപ്പൊ ഒരു 100 rupee നോട്ട് എടുത്താൽ എന്താണ് ഇതിന് 100 rupee നോട്ട് ആകുന്നേ? മറ്റു വാക്കിൽ പറയാമോ, എന്തുകൊണ്ടാണ് ഈ 100 rupee നോട്ടിന്റെ വില അതിന് വരേണ്ട കാര്യം എന്തുവാ? അത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തതാണ്. മാത്രമല്ല, അത് ഒരു പേപ്പർ അല്ലേ? അല്ലേ? ആണോ? എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, അവർക്ക് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തു എന്നുള്ളതിന്റെ ആ ഒരു ടോക്കണായിട്ട് റിസർവ് ബാങ്കിന്റെ ഗവർണറിന്റെ സിഗ്നേച്ചർ അതിമേൽ ഉള്ളതാണ് അതിനെ റുപ്പി നോട്ടാക്കി മാറ്റുന്നത്. വാസ്തവത്തിൽ റിസർവ് ബാങ്ക് ഗവൺമെന്റ് ഒരു പേപ്പർ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു അക്കൗണ്ട് സെക്ഷനിലേക്ക് 100,000 crore എന്ന് എഴുതി ശരിയായി സിഗ്നേച്ചർ സ്റ്റാമ്പ് ചെയ്താൽ റിസർവ് ബാങ്ക് ഗവർണർക്ക് അവിടെ ഒരു റുപ്പി നോട്ടിന്റെ ആവശ്യമില്ല. വെറും പേപ്പർ എടുത്ത് എഴുതിയാലും അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഐഡന്റിഫൈ ചെയ്താൽ ആ ട്രാൻസാക്ഷൻ നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഏതായാലും ഒരു പേപ്പർ എടുത്ത് ഈ സിഗ്നേച്ചർ ഇട്ടപ്പോഴാണ് ഇത് റുപ്പി നോട്ടായത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പറയുന്ന നെയ്ബർ എന്ന് പറഞ്ഞാൽ പേപ്പറാ, ഭർത്താവോ ഭാര്യ എന്ന് പറഞ്ഞാൽ നീ നിന്റെ സിഗ്നേച്ചർ ദൈവനാമത്തിൽ ആ ആളിന്റെ മേലിട്ടു. വാസ്തവത്തിൽ ഒരു പേപ്പറിൽ ആ സൈൻ ചെയ്തുവെങ്കിലും നിന്റെ മുദ്ര ആളിന്റെ മേൽ ഇടുകയാണ് നീ ചെയ്തത്. നീ വിവാഹത്തിൽ കൈകോർത്തപ്പോൾ ഐ ഡു എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനിയും ശരിയായി തിരക്കാതെ ആദ്യമായി കാണുന്ന യുവതിയെ തന്റെ ഭാര്യയെന്നും ആദ്യമായി കാണുന്ന യുവാവിനെ തന്റെ ഭർത്താവെന്നും പറയുന്നവര് എന്തൊരു നിരുത്തരവാദിത്വമാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? അത് ഞാൻ പറയാം. റിസർവ് ബാങ്കിന്റെ പോസ്റ്റിൽ ഇരുന്നിട്ട് അങ്ങും ഇങ്ങും കാണുന്ന തുണ്ടു പേപ്പർ എല്ലാം എടുത്തോട്ട് സൈൻ ചെയ്യുന്നതായ ഗവർണറെ പോലെയാ നമ്മളെ സമ്മതിക്കുമോ? അങ്ങും ഇങ്ങും കാണുന്ന തുണ്ടു പേപ്പർ എടുത്ത് സൈൻ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ശരിയായിട്ട് തിരക്കി മനസ്സിലാക്കിയിട്ടേ കാര്യങ്ങൾ ചെയ്യാവൂ. സിഗ്നേച്ചർ ഇടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വെറും ന്യൂസ് പേപ്പറിന്റെ ഒരു തുണ്ടെടുത്ത് നീ ചെയ്യരുത്. ഓക്കെ, മനസ്സിലായല്ലോ. ന്യൂസ് പേപ്പറിന്റെ തുണ്ടല്ല, നമ്മുടെ നാട്ടിൽ ബോണ്ട് പേപ്പർ എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ട്, അറിയാമല്ലോ. ബോണ്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ വിലയുള്ളതായിട്ടുള്ള പ്രത്യേകിച്ച് വസ്തുക്കളുടെ ആധാരങ്ങൾ തുടങ്ങിയ എഴുതുമ്പോ പേപ്പർ ആണെങ്കിലും ചുമ്മാതെ വേസ്റ്റ് പേപ്പർ തൂക്കാനിൽ നിന്ന് വാങ്ങിച്ചല്ല ചെയ്യുന്നത്. എന്തോ അതിന്റെ പേര് ഏതാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ. വിവാഹ ജീവിതത്തിൽ കുടുംബത്തിൻ്റെതായ ആ ഒരു മേക്കിങ്ങിനകത്ത് തന്നെ എന്തുണ്ടാകണം? നിലനിൽക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാകണം. വചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നു. ടെമ്പററിയായ താൽക്കാലികമായ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടല്ല നാം കുടുംബജീവിതം പടുത്തുയർത്തുന്നത് എന്ന ഇപ്പൊ പറയാൻ പോകുന്നത് നമുക്ക് ഏതോ പറ്റിപ്പോയെന്നാരും ചിന്തിക്കേണ്ട. കർത്താവിൽ നമുക്ക് ക്രമപ്പെടാൻ കഴിയുമെന്നാണ് പറഞ്ഞു വരാൻ കഴിയുന്നു പറഞ്ഞു വരാൻ പോകുന്നത്. വി ക്യാൻ റീമേക്ക് ഇറ്റ് എന്നാ പറഞ്ഞു വരാൻ പോകുന്നത്. അപ്പോ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. യു ആസ് ദി നെയ്ബർ ഓഫ് യുവർ ഹസ്ബൻഡ് ആൻഡ് യു ആസ് ദി നെയ്ബർ ഓഫ് യുവർ വൈഫ്. ഇനിയും വചനം പറയുന്നത് ദൈവം നമ്മുടെ എന്താ നെയ്ബേഴ്സിനോട് പറയുന്നത് നേരിട്ടെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാ വചനത്തിൽ പഴയ നിയമ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. കർത്താവിന്റെ അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ചു ഏറ്റവും വലിയ കൽപ്പന എന്താണെന്ന്. അപ്പോ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം. അപ്പോ രണ്ടാമത്തേത് ഏതാ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോഴാ ബാല്യക്കാരൻ ചോദിച്ച ചോദ്യം ലോകത്തിന്റെ ഒരു പ്രശ്ന. എന്താ ബാല്യക്കാരൻ ചോദിച്ച ചോദ്യം? ഞാൻ പറയുന്നതൊക്കെ ചെയ്തോളാം, പക്ഷേ എനിക്ക് ദൈവത്തെ അറിയാം, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നു, പക്ഷേ എന്റെ അയൽക്കാരൻ ആരാ? നോക്കൂ, എന്റെ അയൽക്കാരൻ ആരാ? നിങ്ങൾക്ക് അയൽക്കാരുണ്ടോ? അയൽക്കാരുണ്ടോ നിങ്ങൾക്ക്? ഓ, അപ്പോ നമ്മുടെ അയൽക്കാരനെ ഐഡന്റിഫൈ ചെയ്യാതെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ അയൽക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ ഒക്കാത്തത്? അയൽക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മളെല്ലാം ഉള്ളിൽ ഒരുമാതിരി ലോൺലിയാ പലപ്പോഴും. ദൈവത്തിന്റെ ആ പൂർണ്ണത നമ്മളില്ലെങ്കിൽ നാം ലോൺലിയാണ്. മാത്രമല്ല, വേറൊരാളിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു മനോഭാവം, വീഴ്ത്തപ്പെട്ട സ്വഭാവത്തിന്റെ ഭാഗമായി, ആസ് എ പാർട്ട് ഓഫ് ദി ഫോളൻ നേച്ചർ, നമ്മുടെയൊക്കെ വീഴ്ത്തപ്പെട്ട, അതായത് ആ ദൈവസന്നിധിയിൽ നിന്ന് വീഴ്ത്തപ്പെട്ടതായ സ്വഭാവത്തിന്റെ ആ ഭാവങ്ങളിൽ ഒന്ന് അവരവരുടെ ജീവിതത്തിൽ നിന്ന് അവരവരൊഴികെ മറ്റുള്ള എല്ലാവരെയും നാട് കടത്തുക എന്നുള്ളതാണ്. നമ്മളിത് അറിയാതെ ചെയ്തു പോകും. നമ്മൾ ഇതിനെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ജയിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ സഹോദരനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മനസ്സാണ് നമ്മുടെ വീഴ്ത്തപ്പെട്ട സ്വഭാവത്തിന്റെ ഒരു നേച്ചർ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ആ മനുഷ്യൻ ചോദിച്ചത് അയൽക്കാരനാ, ഇവിടെ ഇതാ ദൈവം ഒരു അയൽക്കാരനെ കാണിച്ചു തരുന്നു, ഒരു അയൽക്കാരിയെ കാണിച്ചു തരുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോ ഭർത്താവിനെ അയൽക്കാരനായി, ഭാര്യ അയൽക്കാരിയായി കണ്ടാൽ ഈ ദൈവമക്കളുടെ ഇടയിൽ ഇതധികം ബാധകമല്ലെങ്കിലും, മുമ്പേ പറഞ്ഞ ഉദാഹരണത്തിൽ ഒന്നീ ഭാര്യ അല്ലെങ്കിൽ ശവം എന്നുള്ള ലെവലിലേക്ക് അത് ഒരിക്കലും വരികയില്ല. സമ്മതിക്കുന്നുണ്ടോ? അപ്പോ ദൈവം ഉണ്ടാക്കിയ വേറെ ഒരു വ്യക്തിയെ ദൈവം അതിന് കൊടുക്കുന്ന മൂല്യത്തിൽ കാണാൻ ഇടയായാൽ എനിക്കെന്ത് വേണമെന്നുള്ളത് മാത്രമല്ല അവിടുത്തെ ഇഷ്യൂ. ഓക്കെ, റോമാലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചിട്ട് അതിന്റെ 12 മുതൽ 12 അധ്യായത്തിന്റെ 9 to 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഇവിടെ മറ്റുള്ളവരുടെ ബന്ധത്തിൽ ചെയ്യാനായിട്ട് വചനം പറയുന്ന കാര്യങ്ങൾ നമുക്ക് യുവർ സ്പൗസ് ആസ് എ നേബർ എന്നുള്ളതായ ആ കാര്യത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 12 verses 9 to 16. ഈ ഭാഗം ഭാര്യയോടോ ഭർത്താവിനോ എടുത്തു പറയുന്നതല്ല, ഇത് സഭയോട് പറയുന്നതാ. അപ്പോ ഈ വചനം സഭ സ്വീകരിച്ചാൽ, ഒരു ഒരു വിശ്വാസി ഒരു ഇൻഡിവിഡ്വൽ എന്നുള്ള നിലയിൽ ഈ വചനം സ്വീകരിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം വ്യത്യാസപ്പെടുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ കുടുംബത്തിന്റെ കോണ്ടെക്സ്റ്റിൽ സഭയോട് പറയുന്ന കാര്യം നാം ശ്രദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വചനത്തിന്റെ യൂണിവേഴ്സാലിറ്റി, അതിന്റെ സാർവ ലൗകികത നമുക്ക് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ കമ്പിവാചകം പോലെ പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിന്റെ 3 to 8 നാം വായിച്ചാൽ, അതെന്റെ മെയിൻ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. അവിടെ നീ നിന്നെ തന്നെ എങ്ങനെ കാണണം, നീ നിന്നെ തന്നെ എങ്ങനെ വിലയിരുത്തണം എന്നുള്ള കാര്യമാണ് അതിന്റെ 12 അധ്യായം 3 to 8 പറയുന്നത്. ഹൗ ടു ഡീൽ വിത്ത് യുവർ സെൽഫ്. അപ്പോൾ ഒരു കാര്യം മാത്രം എടുത്തു പറയട്ടെ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ, നിങ്ങൾ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ വരുന്ന പാളിച്ചകൾ, ഒന്നാമതായി നിങ്ങൾ നിങ്ങളെ തന്നെ കാണേണ്ടതുപോലെ കാണാത്തത് കൊണ്ടാണ്. നാം നമ്മെ തന്നെ കാണേണ്ടതുപോലെ നാം ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് വ്യത്യസ്തമായി, സത്യത്തിന് വിപരീതമായി നാം നമ്മെ തന്നെ കാണുന്നത് കൊണ്ടാണ് അത് മറ്റുള്ളവരുള്ള പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടാകുന്നത്. എന്താണ് നാം നമ്മെ തന്നെ കാണേണ്ടതുപോലെ കാണാത്തത്? അവിടെ തന്നെ പറയുന്നുണ്ട്, ഡു നോട്ട് ബി വൈസ് ഇൻ യുവർ ഓൺ സൈറ്റ്. നിന്റെ കണ്ണിന് നീ തന്നെ ബുദ്ധിമാന്മാരായി തോന്നരുത്. ഡു നോട്ട് ബി ഹോട്ടി. നാം വായിച്ച ഭാഗത്ത് തന്നെ ഉണ്ട്, നാം എന്താകരുത്, നാം അഹങ്കരിക്കുന്നവരാകരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതുപോലെ തന്നെ അതിന്റെ 12 അധ്യായത്തിന്റെ 4 വായിച്ചാട്ട്. ഓക്കെ, ഇനിയും അതിന്റെ അക്കോർഡിംഗ് ടു ദി അലോട്ടഡ് മെഷർ, ഓരോരുത്തരും ഭാവിക്കേണ്ടതിനും ഇതേ ഭാവിച്ചു വരാതെ എന്ന് പറയുന്ന ഭാഗം വായിച്ചാട്ടോ. അവിടെ നോക്കൂ, നാം നമ്മെ തന്നെ വിലയിരുത്തുമ്പോൾ, ഇത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കോണ്ടെക്സ്റ്റിൽ എടുത്തോണം ഇത്. നാം നമ്മെ തന്നെ വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നാം ഭാവിക്കേണ്ടതുപോലെ ഭാവിക്കാവൂ. അപ്പോ നമ്മുടെ ഭാവങ്ങൾ എങ്ങനെയായിരിക്കണം? നാം ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത്. അങ്ങനെ നമ്മുടെ ആ ഭാവത്തിന്റെ ക്വാളിറ്റീസ് പറഞ്ഞത് ദൈവം ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ആയിരിക്കണം നാം ഭാവിക്കുന്നത്. മാത്രമല്ല, നാം സുബോധമാകും വണ്ണം വേണം ഭാവിക്കുവാൻ. നാം ഭാവിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? സുബോധമില്ലാത്തതായിരിക്കണം. എന്തായി സുബോധമില്ലാത്തതായിരിക്കരുത്. ഇന്ന് രാത്രി കർത്താവ് നമ്മളെ വിളിച്ചാൽ നാം എല്ലാവരും പോകാൻ തയ്യാറാകണം എന്നുള്ളതാണ് സുബോധമായ ചിന്ത, അല്ലേ? 25 വർഷം കഴിഞ്ഞ് ഞാൻ ഇത് ചെയ്യുമെന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ചെയ്യും. നോക്കൂ, അപ്പൊ നമ്മുടെ പ്ലാനിംഗ് എന്ന് വെച്ച് നോക്കിയേ, ഇന്ന് കർത്താവ് എന്നെ വിളിച്ചാൽ ഞാൻ പോകാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിച്ചാൽ ഇപ്പൊ പോകുന്ന പോലെയാണോ പോകുന്നത്? വ്യത്യാസം വല്ലതും ഉണ്ടാവുമോ? 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 പറഞ്ഞോട്ടെ. ഇന്ന് രാത്രി എന്റെ കർത്താവ് എന്നെ വിളിച്ചാൽ പോകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഭാവത്തോടെ നിങ്ങളുടെ കാര്യങ്ങൾ ക്രമീകരിച്ചാൽ അത് എങ്ങനെ പോകുമോ, അതാണ് സുബോധമുള്ള ഭാവന. ഓക്കെ, അല്ലാതെ സുബോധമുള്ള ഭാവനയല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായത്. അപ്പോ ഞാൻ ഈ പറയുന്നതിന്റെ ഒരു കോണിക്കൊന്നും തൊട്ടു പോകുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ടോപ്പിക് എന്തുവാ? നമ്മെ തന്നെ എങ്ങനെയാ കണക്കാക്കുന്ന എന്നുള്ളത്, അത് മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനത്തെ അത് ബാധിക്കും. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഭർത്താവിന്റെ തെറ്റ് കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ഭാര്യയുടെ തെറ്റ് കാണുന്നുണ്ടല്ലോ, ഇതൊന്നുമല്ല, നിങ്ങളുടെ മനോഭാവത്തിലാ തെറ്റ്. ആദ്യമായി നിങ്ങൾ നിങ്ങളെ തന്നെയാ വിലയിരുത്തേണ്ടത്. നിങ്ങളുടെ വിശ്വാസത്തിനപ്പുറത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഭാവിച്ചിട്ടുണ്ടോ? നിങ്ങൾ സുബോധമില്ലാതെ, ഇതിനൊന്നും എക്സാമ്പിൾസ് ഒന്നും പറയേണ്ട കാര്യമില്ല. എന്തുവായി സുബോധമില്ലാതെ, എന്തുവാ സുബോധമില്ലാതെ ഭാവിക്കുന്നേ? ചെല്ലു പറയും, ഓ ദൈവം പറഞ്ഞാലും ഞാനത് ചെയ്യില്ല. അയ്യോ, എന്ത് പറഞ്ഞു? ദൈവം പറഞ്ഞാലും ഞാനത് ചെയ്യില്ല. ഒരാള് പറയാ, ഒരു സഹോദരി പറയാ, ആര് പറഞ്ഞാലും ഞാനത് ചെയ്യില്ല, അല്ല ഞാൻ ഇതേ ചെയ്യുള്ളൂ. എന്താ പറഞ്ഞു? ആര് പറഞ്ഞാലുമോ? അവിടെ എന്തില്ലാതെ? സുബോധമില്ലാതെ ഒരു വാക്കാത്. ആ പറയുന്ന മുഴുവൻ ഇംപ്ലൈ ചെയ്യുന്നില്ല, അത്രയും അർത്ഥമാക്കുന്നില്ല. അപ്പോ ഞാൻ ആ വിഷയത്തിലേക്ക് ഇനിയും തൊടുന്നില്ല. ഇവിടെ ഞാൻ വരുന്നത്, യു ആർ ദി നെയ്ബർ ഓഫ് യുവർ സ്പൗസ് എന്നുള്ള കേന്ദ്രീകരിച്ചാട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വായിക്കാനുള്ള സമയമുള്ള നമ്മുടെ മുമ്പാകെ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ഒന്നോടൊന്ന് വായിച്ച് വാക്യം വാക്യമായിട്ട് വായിച്ച് നിർത്തിയാട്ട്. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. Let love be without hypocrisy. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ആരംഭിച്ച് നമ്മൾ കാണിക്കുന്ന സ്നേഹം അത് പുറത്ത് കാണിക്കുന്നത് പോലെ അകത്തും ഉണ്ടാകണം. കേട്ടോ, രാത്രിയിൽ ബെഡ്റൂമിൽ വരുമ്പോ കാണിക്കുന്ന സ്നേഹം തന്നെ വേണം ചന്തയിലും, ഫ്രണ്ട്സ് വീട്ടിൽ വരുമ്പോഴും, നിങ്ങളുടെ സ്നേഹിതന്മാരുടെ മുമ്പേ ആണെങ്കിലും. ചില പുരുഷന്മാരുണ്ട്, അവരുടെ വീട്ടിൽ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാവം മാറും. അപ്പോ ഓ ആരെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അച്ഛാന്റെ ഭാവം മാറും എന്ന് സഹോദരന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അച്ഛാന്റെ ഭാവം മാറും. സഹോദരിമാരും അങ്ങനെയൊക്കെ ആയിരിക്കാം. വചനം പറയുന്നു, വ്യാജമില്ലാത്ത സ്നേഹം. ഇത് നെയ്ബേഴ്സിന് കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. വ്യാജം എന്ന് പറഞ്ഞാ എല്ലാ വ്യാജമില്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാ സ്നേഹവും നെയ്ബേഴ്സിന് കൊടുക്കണം എന്നല്ല എന്റെ അർത്ഥം. പിന്നെയോ, കാണിക്കുന്നത് ഷുവർ ആൻഡ് സർട്ടൺ ആയിരിക്കണം. ഇല്ലാത്ത ഒന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? കാണിക്കരുത്. അങ്ങനെ നമ്മുടെ സ്നേഹത്തിന്റെ കാണിക്കൽ നമ്മൾ ഉള്ളതുപോലെ അല്ല എന്നൊരു ചിന്ത മറ്റേ ആളിന് വന്നാൽ അവിടെ ആ ഫുൾ കോൺഫിഡൻസ് തുടർന്ന് ഉണ്ടാകുകയില്ല, നമ്മളും അറിയില്ല ആ കാര്യം. മനസ്സിലാകുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഭാവം, നിങ്ങളുടെ സ്നേഹത്തിന്റെ ഭാവം സത്യമായിരിക്കണം. ഒന്ന് ഭാവിക്കരുത്. ഭർത്താവിനോടോ ഭാര്യയോടോ മുറം മൂടിയോ മുഖം മൂടിയോടുകൂടി നിങ്ങൾ ഇടപെടരുത്. ഈ സ്നേഹത്തിന്റെ ഭാവം പറയുമ്പോ പുറമേയുള്ള ഭാവം അങ്ങനെ തന്നെയാ. സാധാരണ കല്യാണത്തിനൊക്കെ അണിഞ്ഞൊരുങ്ങി ചായം തെച്ച് നിങ്ങളൊന്നും നമ്മളൊന്നും അങ്ങനെ ചെയ്യുന്നവരല്ല എങ്കിലും ഉള്ളതിനേക്കാൾ അല്പം കൂടെ മെച്ചമായിട്ട് ഒന്നൊരുങ്ങിയല്ലയോ പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും കാണുന്നേ. എന്നാ വിവാഹ ജീവിതം തുടങ്ങി കഴിയുമ്പോ ഈ ചായം എല്ലാം കഴുകി കഴിയുമ്പോ അങ്ങ് പോകും. യഥാർത്ഥമായ സ്ത്രീയെയും യഥാർത്ഥനായ പുരുഷനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ തുടങ്ങും. എന്നാ അങ്ങനെ തൊലിപ്പുറത്ത് കണ്ടാലും കുറച്ചു കാലത്തെ കൂടെ മനസ്സ് ഇച്ചിരൂടെ ഒന്ന് മിനുക്കിയാണ്, വാക്കുകൾ മിനുക്കി, സ്നേഹത്തിന്റെ ഭാവം മിനുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടിട്ട് ഒരു ദിവസം അകത്തെ കള്ളി പിന്നെയും പൂച്ച വെളിച്ചാടുമെന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ അത് വെളിച്ചാടും. അങ്ങനെ അരുത് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ സ്പൗസിനെ പറ്റിയല്ല പറയുന്നത്, നിങ്ങളെ പറ്റിയാ പറയുന്നത് കേട്ടോ. സഹോദരിമാർ ചിന്തിക്കരുത് എന്റെ ഭർത്താവിന്റെ അങ്ങനെയാണ് ചിന്തിക്കരുത്, സഹോദരിമാർ ചിന്തിക്കരുത് അവരെ പറ്റിയല്ല ഇത് പറയുന്നത്, നിങ്ങളോടാ പറയുന്നത്. യു ആസ് ദ നെയ്ബർ, ആർ യു ട്രൂത്ത്ഫുൾ ടു യുവർ ലവ്? യെസ്. ദൈവനുമ്പ കണക്ക് ബോധിപ്പിക്കട്ടെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇത് നിർവ്യാജമാണോ അല്ലയോ എന്നുള്ളത് കാണുന്ന ഒരാളുണ്ട്. നമ്മൾ എല്ലാവരും അറിയേണ്ടത് ഭർത്താവിന്റെയും ഭാര്യയും തമ്മിലുള്ളതായ കണക്ക്. തെറ്റിക്കഴിഞ്ഞാൽ കോടതി പോവും, പ്രശ്നമുണ്ടായാൽ ആ സഭ വരും. ഇവിടെങ്ങുമല്ല, മലാഖി പ്രവചനത്തിൽ വരും പറയുന്നത് എന്തുവാ? ദൈവം നിനക്കും നിന്റെ ഭാര്യയ്ക്കും അത്രേ സാക്ഷിയാണെന്നാ പറയുന്നത്. God is a witness between you and your wife. Hallelujah. ഒരു ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും എങ്ങനെ പെരുമാറുന്നുള്ളത് ദൈവം നോക്കി നിൽക്കുന്നു. ഓരോ കുടുംബവും ഒരു പുതിയ സൃഷ്ടിയാണ്. Hallelujah. വീണ്ടും പറയട്ടെ, സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോടും ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോടും എങ്ങനെ പെരുമാറുന്നുള്ളത് ദൈവം സൂക്ഷിച്ച് നിങ്ങളെ നോക്കുന്നു. ദൈവം അതിന് സാക്ഷിയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഇടപെടണം. അതുകൊണ്ട് അകമേ ഒന്നും പുറമെ വേറൊന്നുമായി മാറ്റിയാൽ സകല ഹൃദയങ്ങളെയും അറിയുന്നതായിട്ടുള്ള ദൈവമുണ്ടല്ലോ. പ്രൈസ് ദ ലോർഡ്. ഈ കല്യാണമൊക്കെ കഴിപ്പിക്കുന്ന നേരത്ത് അവസാനമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അധികം ആർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. പുരുഷനെയും സ്ത്രീയെയും നിർത്തി എല്ലാം ആ സമ്മതം പറയുന്നതിന്, അതായത് അവരുടെ എഗ്രിമെന്റിന്റെ കൈ കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ്, സഹോദര സഹോദരി, വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ ജീവിതത്തിൽ രഹസ്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നീ കൺഫസ് ചെയ്യണം. ഒരു പക്ഷെ എത്ര പേർ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയാൻ വയ്യ. വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായിട്ട് എല്ലാരും അത് പറയുന്നുണ്ടോ? കാര്യം മീനിങ് അറിയാതെ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതങ്ങ് ലോപിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ മനഃപൂർവ്വം ബോധപൂർവമായി ഒരു പുരുഷന് ഭാര്യയായിരിക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന ഒരു സ്ത്രീക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കരുത് എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതുപോലെ തന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് ഭർത്താവായിരിക്കാൻ നിനക്ക് കഴിവില്ല എന്ന് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രവേശിക്കരുത് എന്നുള്ളതാണ് ആ ദൈവത്തിന്റെ ഇഷ്ടം. എന്നാൽ അങ്ങനെ എങ്ങനെല്ലാം പ്രവേശിച്ചാലും എന്തെല്ലാം തെറ്റുകളുണ്ടെങ്കിലും കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. തുറന്നുള്ള കാര്യങ്ങളെ പറ്റിയാ ഇതൊക്കെ. എന്നാ കഴിഞ്ഞ കാര്യങ്ങൾക്ക് പരിഹാരം ക്രിസ്തുവിലുണ്ട്. യെസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഈ വചനം പറയുന്ന കാര്യങ്ങൾ മാത്രം ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോവുക. നിന്റെ പുറത്തുള്ളതുപോലെ തന്നെ ആയിരിക്കണം നിന്റെ അകത്തും. അകത്തില്ലാത്തൊന്ന് പുറത്ത് കാണിച്ചല്ല. ബി ട്രാൻസ്പേരന്റ്, നിർവ്യാജമായിരിക്കട്ടെ. ഇനി താവട്ട് വായിച്ചോട്ടെ. ഓക്കെ. ഹേറ്റ് ഈവിൽ ആൻഡ് ക്ലിങ് ടു ഗുഡ്. ഹേറ്റ് ഈവിൽ ആൻഡ് ക്ലിങ് ടു ഗുഡ്. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുകയും തുടർച്ചയായിട്ടുള്ള ഒരു ശ്രമം വേണം തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളാൻ. വാസ്തവത്തിൽ തെറ്റായ വാക്കുകൾ, വേണ്ടാത്ത വാക്കുകൾ പറയുന്ന, കുറ്റങ്ങൾ പറയുന്ന, ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്ന ഒരു സ്ഥലമാണ് ബെഡ്റൂം. മനസ്സിൽ പ്രയാസമുള്ളവരുടെ എല്ലാം കുറ്റം പറയുന്ന, ആരോടൊക്കെ വിദ്വേഷമുണ്ട് അത് ശരിയായാലും തെറ്റായാലും പറയുന്നതായിട്ടുള്ള എത്ര എത്ര ദോഷപ്പെട്ടതായ കാര്യങ്ങളാണ് ഓരോരുത്തർ ഉന്നയിക്കുന്നത്. ഭർത്താവായാലും കൊള്ളാം, ഭാര്യ ആയാലും കൊള്ളാം. അപ്പോ കുടുംബജീവിതം നന്നാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പറഞ്ഞാട്ട് തെറ്റായ കാര്യങ്ങളെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിപ്പാൻ ഇരുവരും അധ്വാനിക്കണം. ഹല്ലേലൂയ. ആ തെറ്റായ കാര്യങ്ങളെ വെറുക്കാതെ തെറ്റായ കാര്യത്തെ തെറ്റായിട്ട് പറയുവാൻ ഭാര്യയ്ക്കും കഴിയണം, ഭർത്താവിനും കഴിയണം. ഇനിയും തീയതിനെ വെറുത്ത് നല്ലതിനോട് മുറ്റിക്കൊള്ളാൻ പറയുമ്പോ, ചിറ്റിക്കൊള്ളാൻ പറയുമ്പോ, ഇരുത് എടുത്താട്ട് ഈ നെയ്ബർ എന്നുള്ള റോളിൽ ഭർത്താവിനെ സംബന്ധിച്ചോളം ഭാര്യയ്ക്ക് എന്താണോ നല്ലത് അത് ഏറ്റെടുക്കുക, ഭാര്യയ്ക്ക് എന്താണോ ദോഷമായത് അത് തള്ളിക്കളയുക. ഭാര്യയുടെ അപ്പനും ഭാര്യയുടെ അമ്മയും ഭാര്യയുടെ വീട്ടുകാരെ കുറ്റം പറയും ചെല്ലുന്നത്, അതുപോലെ തന്നെ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ വീട്ടുകാരെ കുറ്റം പറയും. അവരുടെ അഭിമാനത്തിന് നല്ലതാണോ അത്? അവരുടെ ഫ്രണ്ട്സ് ഇരിക്കുമ്പോ അവർക്ക് ലജ്ജ തോന്നത്തക്ക കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ? വാസ്തവത്തിൽ പലപ്പോഴും നമ്മള് നമ്മുടെ ആ നെയ്ബറുടെ, നമ്മുടെ സ്പൗസിന്റെ നന്മ ഏതാണെന്ന് അന്വേഷിക്കാറില്ല. നമുക്ക് എന്തോ വേണോ അത് കുറഞ്ഞിടാറേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ നിർത്തേണ്ട ഒരു വിഷയം, നിർത്തി ചിന്തിക്കേണ്ടതാ. പലപ്പോഴും നമുക്കുള്ളത് പ്രകടിപ്പിക്കുക മാത്രമാ ചെയ്യുന്നത്. മറ്റേയാളുടെ നന്മ, മറ്റേയാളുടെ റെപ്യൂട്ടേഷൻ, മറ്റേയാളുടെ സന്തോഷം, മറ്റേയാളിന്റെ പ്രൊഫഷണൽ ഗ്രോത്ത്, മറ്റേയാളുടെ റിലേഷൻഷിപ്പിലായിട്ടുള്ള അവരുടെ അംഗീകരണം, അവരുടെ ഒബ്ലിഗേഷൻസ്, അവരുടെ കടമകൾ, ഇതൊക്കെ നാം കണക്കാക്കുന്നുണ്ടോ? കുടുംബജീവിതത്തിൽ ഈ തീരുമാനം നമുക്ക് ചെയ്യാം. എന്റെ ദൈവമേ, എനിക്ക് അവിടെ തന്ന പാർട്ട്ണറുടെ നന്മ ഞാൻ അന്വേഷിക്കും അന്വേഷിക്കും. യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൂട്ടായ്മയിൽ അല്പം ബന്ധപ്പെട്ട ഒരാള് ഹൈദരാബാദ് രാത്രി 2 മണിയായപ്പം എന്നെ ഫോൺ വിളിച്ചു. എനിക്ക് പോകാനൊരു ഇടവില്ല, പുരുഷന പോകാനൊരു ഇടവില്ല, എനിക്കൊന്ന് കിടക്കാനൊരു ഇടം തരണം. രാത്രി 2 മണിക്ക് വിളിക്കുക. എന്തോ സംഭവിച്ചത്, ഭാര്യ പറഞ്ഞു നീ ഇവിടുന്ന് ഇറങ്ങിപ്പോൻ പറഞ്ഞു. പല ദിവസങ്ങളായി പറയുന്നു, ക്രിസ്ത്യാനിയ, ഭാര്യ പറഞ്ഞു ഇറങ്ങിപ്പോകാൻ. രാത്രി 2 മണിക്ക് ബാഗും ബാഗേജും വെച്ച് വീട്ടിൽ നിന്ന് ആളിറങ്ങി. ഞാൻ ആളിനൊരു വഴി പറഞ്ഞു കൊടുത്തു. രാത്രി പോയി കാര്യം, രാത്രി 2 മണിക്ക് വെളിയിറങ്ങുന്ന ആള് പോകാൻ ഇടം കണ്ടില്ലേ പോയിരിക്കും. ചിലപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ടോ പാളത്തിലോട്ടോ ആയിരിക്കും. അത് വളരെ ഡേഞ്ചറസ് പോയിന്റാ. എന്നാ എന്തുവാ സംഭവിച്ചെന്നറിയാമോ? ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ നമുക്കൊക്കെ പ്രയാസം തോന്നും. ഭാര്യയോട് അല്ലല്ല, അങ്ങനെ ഇറങ്ങാൻ യോഗ്യമായ കാര്യങ്ങളായി മനുഷ്യൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? ഭാര്യയ്ക്ക് അവിടെ വീടുള്ളത്, ഭാര്യയുടെ വകയായ ഒരു വീട്ടിൽ വിവാഹം കഴിച്ച് ചെന്ന് താമസിക്കുന്ന ഒരാളാണ്. ഭാര്യയുടെ അപ്പനും അമ്മയും മരിച്ചുപോയി. ഹിന്ദു വിഭാഗത്തിൽ നിന്ന് പറഞ്ഞ ആളാണ് ഭാര്യ, എവിടെയോ ചർച്ചിൽ പോകുന്ന ആളാണ്. അവിടെ തങ്ങളുടെ ഇൻകത്തിനപ്പുറത്തായിട്ട് ലോൺ എടുത്തിട്ട് ആ വീടും അവർക്കുള്ള സകലതും ഒരിക്കലും കൊടുത്തു തീർക്കാനാവാന്നെണ്ണം ലോൺ വാങ്ങിച്ച് ബിസിനസ്സിന്റെ അകത്തും അങ്ങനെ ഇങ്ങനെയും ഉപയോഗിച്ചിട്ട് ആ വീട് ജപ്ത് ചെയ്തുകൊണ്ട് പോകുന്നൊരു സാഹചര്യത്തിൽ വന്നിരിക്കുക. അവർക്കുള്ളതെല്ലാം കടഭാരത്തിലായി, ആ വീട് പോകുന്ന നിലയിലാണ് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വസ്തുവകകൾ ഈ മനുഷ്യൻ കണ്ടമാനം കൈകാര്യം ചെയ്തിട്ട് ഒരിക്കലും ആ സ്ത്രീക്ക് നന്മ എന്താണെന്ന് മനുഷ്യൻ നോക്കിയില്ല. ആ മനുഷ്യന് സ്വന്തം ഇഷ്ടത്തോടെ അതൊക്കെ വിനിയോഗിച്ച് മുഴുവൻ നശിച്ചു. ഒരിക്കലും ആളത് പറയരുതാത്തതാണ്. പ്രാർത്ഥനയ്ക്ക് വിഷയിപ്പിക്കേണ്ട ഒരു വിഷയമായിട്ട് എന്നത് കാണുന്നെങ്കിലും ഞാൻ പറഞ്ഞത് അവിടെ ഒരാള് മറ്റേയാളുടെ നന്മ അന്വേഷിച്ചില്ല. ഓക്കെ, അങ്ങനെ ഒരു എക്സ്ട്രീം കേസിലേക്ക് ഒരു ചർച്ചിൽ പോകുന്ന ഒരു ഭവനം മാറി. വഴക്ക് ജീവിക്കാൻ നിർവാഹമില്ല. ഭാര്യ പറയും നാളെ അല്ല മറ്റന്നാള് ഞങ്ങളെ ബാങ്കുകാർ കൊണ്ടുപോകും, നേരത്തെ ഇവിടുന്ന് പോകുന്ന നല്ലത്. ആർക്കും ഉത്തരം പറയാനൊക്കെയില്ല, അതിനകത്ത് ഇടപെടാനൊക്കെയില്ല. ഇനിയും ഇനി ഞാൻ പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഏത് പെരുവഴിയുടെയും അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ 100 അടി വീതിയുള്ളതായ റോഡ് ഇഷ്ടംപോലെ ഡ്രൈവ് ചെയ്യാം, പക്ഷെ അതിന്റെ അങ്ങപ്പുറത്ത് എന്തോ ഉണ്ട്, കുഴിയുണ്ട്. അപ്പുറത്ത് കുഴിയില്ലാത്തൊരു റോഡില്ല. 1000 അടിയുടെ റോഡ് ഉണ്ടാക്കിയാലും അതിനപ്പുറത്ത് എന്തുണ്ട്? കുഴിയുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസ ഭവനത്തിൽ ഓർക്കുക, നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും വചനമാകുന്ന വചനത്തിന്റെ ട്രാഫിക് റൂൾസ് അനുസരിച്ചില്ലെങ്കിൽ ഏത് വീട്ടിലും ഈ പ്രശ്നങ്ങൾ കടന്നു വരാം. ഓക്കെ, ഭയപ്പെടാൻ പറയുന്നതല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇടുക്കുവേലിലാണെന്നല്ല, എല്ലാം വിശാലതയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്, ഇന്നല്ലേ നാളെ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ഫോളോ ഗോഡ്സ് ഗൈഡൻസ്. ദൈവത്തിന്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ഇനിയും അതിന്റെ 10 വാക്യം വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ബി ഡിവോട്ടഡ് ടു വൺ അനദർ. ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ അവസരമുള്ള റിലവൻസ് ഉള്ള സ്ഥലമാണ് ഭാര്യാഭർത്തൃ ബന്ധം. ബി ഡിവോട്ടഡ് ടു വൺ അനദർ. എന്തോ ഡിവോഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ഥായി പൂഴുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ സമയം കൊടുക്കുന്ന കാര്യം പറയും, കേൾക്കുമ്പോൾ നോക്കുന്ന കാര്യം പറയും, ശ്രദ്ധിക്കുന്ന കാര്യം പറയും, നമ്മൾ ഭാര്യ സംസാരിക്കുമ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുക, അത് എഴുതി ചെയ്യുക, എല്ലാം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊന്നും അല്ല. അതിനപ്പുറത്തായിട്ട് ഡിവോഷൻ എന്ന് പറഞ്ഞാൽ അതെനിക്ക് വിശദീകരിപ്പാൻ കഴിയുന്നില്ല. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ ഡിവോഷൻ കിട്ടണം. ഡിവോഷൻ എന്ന് പറഞ്ഞ വാസ്തവത്തിൽ അത് ആരാധനയ്ക്കകത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അല്ലേ? അല്ലേ? ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ ഭാഗത്ത് എന്ത് കിട്ടണം? ഡിവോഷൻ കിട്ടണമെന്ന വചനം പറയുന്നത്. ഇത് നെയ്ബർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള വിളി എന്താ? ആരും കംപ്ലൈന്റ് പറയരുത് ഭർത്താക്കന്മാരോട്, നിങ്ങളുടെ ഡിവോഷൻ എനിക്കില്ല. ഞാൻ പറയുന്നു നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങളുടെ സ്പൗസിനെ പറ്റിയല്ല. യു ആസ് ദ നെയ്ബർ, ദിസ് വേർഡ് ഈസ് ഗിവൻ ടു യു. ഡോണ്ട് പുട്ട് എനി ഡിമാൻഡ്. മറ്റാരും ഒരു ഡിമാൻഡ് കൊടുക്കുവാനായിട്ട് ഇത് ഉപയോഗിക്കരുത് എന്ന് ദയവായിട്ട് ഓർപ്പിക്കുന്നു. നിങ്ങളോടുള്ള ദൈവത്തിന്റെ വചനം. ബി ഡിവോട്ടഡ്. പിന്നെ ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുകയും. ബഹുമാനിക്കുന്നതിൽ ഞാൻ നോക്കൂ, വീടുകൾ തകരുന്നതിന്റെ അനേകർക്കും പ്രയാസം ഉണ്ടാകുന്നത് എന്റെ ഭർത്താവ് എന്നെ ബഹുമാനിച്ചില്ല, അല്ലെ എന്റെ ഭാര്യ എന്നെ ബഹുമാനിച്ചില്ല എന്നുള്ള ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടാകുമ്പോൾ ഒരു പുണ്ണായിട്ട് അത് വരും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കുന്നതിൽ അന്യോന്യം എന്ത് ചെയ്യണം? മുന്നിട്ട് കൊള്ളണം അന്യോന്യം. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, നെയ്ബറെ പറ്റി പറയുന്ന എന്താണെന്നറിയാമോ? സകല മനുഷ്യരെയും ബഹുമാനിക്കുന്നു വചനം പറയുന്നു. ഭാര്യ ഒരു മനുഷ്യ സ്ത്രീയല്ലേ, അല്ലേ? അപ്പോ ഒരു നെയ്ബർ എന്നുള്ള നിലയിൽ, ഹല്ലേലൂയ, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ബഹുമാനിക്കണം. ഇനിയും ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണോ? മലാക്കി പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ദൈവം അവരെ ആദരിക്കും എന്ന് പറഞ്ഞ ശുശ്രൂഷ ചെയ്യുന്ന പിള്ളേരെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നേ? ശുശ്രൂഷ ചെയ്യുന്ന മക്കളെ ദൈവം ആദരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മക്കളെ ആദരിക്കണം. അങ്ങനെയാണെ ഭർത്താക്കന്മാർ ഭാര്യമാരെ ബഹുമാനിക്കണോ? ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ എന്ന് സഹോദരന്മാരെ ഓർക്കെ പറഞ്ഞേ. ഓ പ്രൈസ് ദി ലോർഡ്. ഓ ഞാൻ ഭർത്താവാ, ഞാൻ തലയാ, ഭാര്യ അല്ലല്ല. അന്യോന്യം ബഹുമാനിക്കുകയും എന്ന് പറഞ്ഞേ. അന്യോന്യം ബഹുമാനിക്കുകയും. ബഹുമാനം ഡിമാൻഡ് ചെയ്യരുത്. നിങ്ങളുടെ ഭാഗത്ത് വരുമ്പോ എന്തോ കൊടുത്തേക്കണം, ബഹുമാനം കൊടുത്തേക്കണം. യെസ്, പ്രൈസ് ദി ലോർഡ്. ഇനിയും അതിനകത്തൊരു പ്രത്യേക കാര്യം, നമ്മൾ എവിടെ ചെന്നാലും ഞാൻ മുന്നിൽ, ഞാൻ മുന്നിൽ എന്ന് നമ്മൾ പറയുന്ന അല്ലേ. പിള്ളേരെ കൊണ്ട് പാർക്കിലോട്ട് പോയിക്ക്, കഴിഞ്ഞ ദിവസം അവിടെ നമ്മള് അല്ല, നമ്മൾ ഫുഡ് എടുക്കാൻ നേരത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നാൽ കുഞ്ഞുങ്ങൾ പാത്രം കൊണ്ടോടും. കാര്യം അവർക്ക് വിശപ്പ് തീർക്കുക എന്നുള്ളതല്ല അവരുടെ ആഗ്രഹം, ആരാദ്യം കിട്ടുന്നുള്ളതാണ് അവരുടെ താല്പര്യം, അല്ലേ? നമുക്കൊക്കെ അങ്ങനെയാ. എന്നാൽ നമുക്കൊക്കെ ഞാൻ മുന്നിൽ എന്ന് വേണമെന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. എന്നാൽ ഒരു കാര്യത്തിൽ ഞാൻ മുന്നിൽ എന്ന് പറഞ്ഞാൽ അത് ദൈവം അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ കാര്യത്തിലല്ല, ഒരു കാര്യത്തിൽ ഞാൻ മുന്നിൽ എന്ന് പറഞ്ഞാൽ യു ആർ റൈറ്റ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? അത് മറ്റൊരാളെ ബഹുമാനിക്കുന്ന കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടു പേര് കൂടി ഒരു ബസ്സിൽ കയറി, ഒരു സീറ്റ് അവിടെ ഉണ്ട്. ആരാണ് ഇരിക്കേണ്ടത്? ഞാൻ ആ മുന്നേ വന്നതെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുക പുറകെവരിക്കുന്ന ആള്? രണ്ടുപേരും ഒന്നിച്ച് വന്നാൽ പോലും നമ്മൾ ആദ്യം ഇരിക്കും പലപ്പോഴും. പലരും അല്ലല്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അവിടെ ബഹുമാനിക്കുന്നതായിട്ടുള്ള ആ ഒരു അവസരം നമുക്കുണ്ട്. ബ്രദർ ഇരിക്കുക, അല്ലെങ്കിൽ സിസ്റ്റർ ഇരിക്കുക. ബസ്സിനകത്ത് പോലും അങ്ങനെയുണ്ട്. അപ്പോ ബഹുമാനിക്കുന്നതിൽ എന്ത് ചെയ്യണം? അന്യോന്യം മുന്നിട്ട് വരണം. എന്റെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് പൂച്ചെണ്ട് കൊടുക്കുന്നതല്ല. യേശു കുരിശിൽ കിടന്നുകൊണ്ട് താൻ സ്നേഹിക്കുന്ന ശിഷ്യനെ കണ്ടു. ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോ താൻ സ്നേഹിക്കുന്ന ഒരാളിന് താൻ സ്നേഹിക്കുന്ന മറ്റൊരാളിനെ കൈമാറി. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഞാനിത് അസ്ഥാനത്തുള്ള സ്നേഹത്തെ പറ്റിയല്ല പറയുന്നേ, സ്നേഹത്തിന്റെ ദുരുപയോഗത്തെ പറ്റി പറയുന്നേ. നാം ഒരാളെ സ്നേഹിച്ചാൽ ആൾ ആരെ സ്നേഹിക്കുന്നുവോ, ഇത് ലൈംഗിക സ്നേഹമായിട്ട് എടുക്കരുത് കേട്ടോ. നാം ഒരാളെ സ്നേഹിച്ചാൽ ആൾ വേറെ ആളെ സ്നേഹിക്കുന്നുവോ, അവരെ കൂടെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇതും വിട്ടുകളയേണ്ട ഒരു വിഷയമല്ല എന്ന് പറഞ്ഞാൽ, ഒരാള് അവരുടെ അപ്പനെ അമ്മയെ സഹോദരന്മാരെ സഹോദരിമാരെ ഒക്കെ സ്നേഹിക്കുന്നു. അപ്പോ ഭർത്താവും ഭാര്യയും അവർക്കുള്ള മറ്റുള്ളവർക്ക് സ്നേഹിക്കുകയും സ്നേഹപ്രകടനം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാൻ ഒരു മനസ്സ് നമുക്ക് വേണം. ഇത് അവരെ ബഹുമാനിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. ബൈബിളിൽ ടോക്കണായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാര്, ഭർത്താക്കന്മാര് അമ്മായിമാരെ കാണാൻ പോകുമ്പോ എങ്ങനെയാ പോകേണ്ടതെന്ന് ദൈവം ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ? റെഫറൻസ് എടുക്കാനുള്ളതേ ഉള്ളൂ. അമ്മായിയമ്മയെ കാണാൻ പോകുമ്പോ എങ്ങനെയാ പോകേണ്ടെന്നുള്ളത് ബൈബിൾ പറയുന്നുണ്ട്. ഞാൻ ഒടുവിൽ വേണമെങ്കിൽ അത് എടുത്തു പറയാം. ഞാൻ എങ്ങനെയാ പറയുന്നത്? ദൈവം പറയുന്നു, നീ വെറും കയ്യായി നിന്റെ അമ്മായിയമ്മയെ കാണാൻ പോകരുതെന്ന് വചനം പറയുന്നു. നീ വെറും കയ്യായി നിന്റെ അമ്മായിയമ്മയെ കാണാൻ പോകരുത്. കാര്യം അവൾ പെറ്റു വളർത്തിയ മകളെ നിന്റെ കൂടെ വിട്ടതാ. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അവൾക്ക് മനപ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ദൈവം പോലും അറിയുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ, അവരാരെ സ്നേഹിക്കുന്നു? അസ്ഥാനത്തുള്ള സ്നേഹമല്ല, ന്യായമായിട്ടുള്ള സ്നേഹം. അവർക്കുള്ള ഒബ്ലിഗേഷൻസ്, അവർക്കുള്ള കടമകൾ നിറവേറ്റുന്നതിന് നിങ്ങൾ ബ്ലോക്കായിരിക്കരുത്. നിങ്ങൾ അവരെ ബഹുമാനിക്കുന്നതിന്റെ ഒരു ടോക്കണാണിത്. ആമേൻ പറയാമോ? യെസ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ വിഷയം എന്തുവാ? ബഹുമാനിക്കുന്നതിൽ അന്യോന്യം ഞാൻ ഫസ്റ്റ്. ഓക്കെ, എന്തിനു വേണ്ടി? എന്റെ ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കുന്നത് ഞാൻ ഫസ്റ്റ്. എന്റെ അച്ഛനെ ബഹുമാനിക്കുന്നതിൽ ഞാൻ ഫസ്റ്റ്. നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. ബി ദ ട്രൂ നെയ്ബർ ഇൻ യുവർ ഹൗസ്. നിന്റെ വീട്ടിൽ നീ വാസ്തവമായ ഒരു നെയ്ബർ ആകുക. ഞാൻ പറഞ്ഞതുപോലെ നെയ്ബർ എന്നുള്ള വാക്ക് ദുരുപയോഗം ചെയ്യരുത്. ഒരു നല്ല പേപ്പർ എടുത്ത് നിന്റെ സിഗ്നേച്ചർ ഇട്ട്, ഇനി അത് പേപ്പറല്ല, നിന്റെ ജീവൻ അതിനകത്ത് കൊടുത്തുകൊണ്ട് നീ സിഗ്നേച്ചർ ഇട്ടതാ. ഇനി പേപ്പറല്ല, ഒരു നില ഉയർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. താവട്ട് വേദഭാവം വായിക്കും, നമുക്ക് പിന്നെ എടുക്കാം. അതിവേഗം വായിച്ചാട്ട. ഓക്കെ, നമ്മുടെ സമയം എത്ര മിനിറ്റ് ഉണ്ട് ബ്രദർ? അതിനിപ്പോ ഇനി 15 മിനിറ്റ്സ് മോർ. ഓക്കെ, ശ്രദ്ധിച്ചാട്ട്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. എന്തുവായി ആത്മാവിൽ എരിവ്? ഒരാള് മറ്റൊരാളുടെ കാര്യത്തിൽ ഉത്സാഹമുള്ള ആളായിരിക്കണമെന്ന്. ഒരാള് മറ്റൊരാളുടെ കാര്യത്തിൽ എന്തുണ്ടാകണം? ഫെർവൻസി എന്ന വാക്കാ ഉപയോഗിച്ചിരിക്കുന്നേ. അത് ഉദാസീനതയോടെ ചെയ്യരുത്. ഭർത്താവിന്റെ ബ്രദർ വരുന്നു നാളെ, വീട്ടിലൊന്നുമില്ലെന്നറിയാം, എന്തെങ്കിലും ചന്തപ്പേ വാങ്ങിച്ചെങ്കിലേ ഒക്കെയുള്ളൂ, ആയാലും വരട്ടെ, അത് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് ചിന്തിക്കാതെ തിരിച്ചു അങ്ങനെയാ കേട്ടോ, എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ ഭർത്താവിന്റെ നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ മനസ്സ് നോക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നത് എങ്ങനെ ഇടപെടണം? ഉത്സാഹത്തോടെ എന്ന് പറഞ്ഞേ, എങ്ങനെ ഇടപെടണം? ഉത്സാഹത്തോടെ ഇടപെടണം. അതിന് ഉത്സാഹം കുറവ് കാണിക്കരുത്. ഇതാ ദൈവത്തിന്റെ വചനം. നീ സ്നേഹിക്കുന്ന നിന്റെ പാർട്ട്ണറുടെ ആ ആളിനോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ ആളിന്റെ കാര്യത്തിൽ നീ ഉത്സാഹമുള്ള ആളായിരിക്കണം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ നീ പ്രവർത്തിച്ചാൽ കർത്താവ് ആ സേവനം ഏറ്റെടുക്കും. ഹല്ലേലൂയ. അല്ല, ഇതെല്ലാം ദൈവത്തിന്റെ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഡിസൈനിന്റെ ഫോൾട്ട് ആയിട്ട് പിശാച് ഇതെല്ലാം ദൈവത്തെ അക്യൂസ് ചെയ്യാനിടയാകും. പിശാച് മാത്രമല്ല, സങ്കീർത്തനക്കാരനും ഒരിക്കൽ പറഞ്ഞു, നീ എന്തു മിഥ്യാത്വത്തിനായി മനുഷ്യനെ സൃഷ്ടിച്ചു. എസ്രാഹീനായ ഏതാനാ പറഞ്ഞത്, അവന്റെ ഹൃദയത്തിലുള്ളത് പറഞ്ഞു, ദൈവം അവനെ അതിന്റെ കാണിച്ചു കൊടുക്കുന്നുണ്ട് താഴെ. പറയട്ടെ, ദൈവത്തെ കുറ്റം പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിപ്പാൻ, ബി ദ റൈറ്റ് ഹ്യൂമൻ ബീയിങ്, നീ വാസ്തവമായ ഒരു മനുഷ്യനായി മാറാദ്യം, ഒരു വാസ്തവമായ നേബറായി മാറ്. അധികമൊന്നും ദൈവം ചോദിക്കുന്നില്ലല്ലോ ഇവിടെ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിപ്പീൻ. ഇനിയും അതിന്റെ പ്രൈസ് ദി ലോർഡ്, റിജോയ്സ് ഇൻ ഹോപ്പ്. താവട്ട് വായിച്ചേട്ടത്, ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. ആശയിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ആശ? പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ആശകളുണ്ടല്ലേ. വിവാഹ ജീവിതം ആശകൾ പങ്കിടുന്ന ഒരു സ്ഥലമാണ്. ഇൻഡിവിഡ്വലായ കാര്യങ്ങളിൽ രണ്ടുപേർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ആശകൾ കാണും. ഒരു പക്ഷേ ഒരു ദൈവദാസൻ ഒരു ടെസ്റ്റ്മെന്റ് പറയുന്നതായിരിക്കും, ഒരു ദൈവമുള്ള ഒരു പാട്ട് പാടുന്നതായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും ഒന്ന് അല്ലേ. നമ്മളൊക്കെ ഇൻഡിവിഡ്വലായിട്ട് ആശിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മുടേതായ കൊച്ചു ലോകങ്ങളിൽ. മറ്റേയാളുടെ ഡ്യൂട്ടി എന്തുവാ പറഞ്ഞാട്ടെ, ആ ആളിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഓക്കെ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പാടുകൾ കൊടുത്തെന്ന് വരും, മറ്റേയാൾ കഷ്ടപ്പാട് നമുക്ക് തന്നെന്ന് വരും. കാര്യം മനുഷ്യ ബലഹീനത അവിടെ ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സഹിഷ്ണുത കാണിക്കണം. ഹല്ലേലൂയ. അല്ലാതെ പൈസയും പ്രതാപവും ഉള്ളപ്പം മാത്രം, ഉദാഹരണങ്ങൾ പറയുന്നത് ഒരുപക്ഷേ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ പറയുന്നത്, ഞാൻ എന്നെ തന്നെ എക്സാമിൻ ചെയ്യുന്നു, പ്രയോജനത്തിന് വേണ്ടി ഞാനത് പറയുകയാണ്. എനിക്ക് പരിചയമുള്ള വേറെ ഒരു ഭവനം നാളുകൾക്ക് മുമ്പ് വളരെ ഉന്നതമായ രീതിയിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു. വീട്ടിൽ വേണ്ടുന്ന എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചിട്ടിക്കമ്പനി നടത്തുന്ന ആളായിരുന്നു. പെന്തക്കോസ്ത് കുടുംബം, ആരാധന അവരുടെ വീട്ടിൽ നടന്നുകൊണ്ടിരുന്ന ഒരവസരമുണ്ട്. അങ്ങനെ എല്ലാം ഉള്ളപ്പോൾ ആ വീട്ടിൽ എല്ലാ സന്തോഷവും ഉണ്ടായിരുന്നു. എന്നാൽ ചിട്ടി പൊട്ടി അദ്ദേഹം ഒരു നിസ്വനായി മാറി, വഴിയിലായി മാറി. അവിടുത്തെ ആ സഹോദരി അന്തപുരത്തിൽ ഒന്നും ചെയ്യാതെ ഭർത്താവ് കൊണ്ടിരുന്നതായിട്ടുള്ള പണം മാത്രം ഉപയോഗിച്ച് എ സി റൂമിൽ ഇരിക്കുന്നത് പോലെ ഇരുന്ന് മാത്രം പരിചയിച്ച പുള്ളിക്കാരത്തി കൊച്ചി ബിസിനസ്സുമായി വീടുകളിലൊക്കെ പോകേണ്ടി വന്നു. ചെറിയ ബിസിനസ് തുടങ്ങി. ആ അമ്മയും മക്കളും ആ പിതാവിനെ ആ വീട്ടിൽ വസിപ്പാൻ കഴിയാതെ ആ പിതാവിനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഞാൻ പറഞ്ഞത്, നല്ല സുഖകാലത്ത് ആ പിതാവിനെ അവർക്ക് വേണമായിരുന്നു. പക്ഷേ പിതാവിനൊന്നുമില്ലാതെ വന്നപ്പോ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വസ്തുവായ മനുഷ്യൻ മാറി. എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും ഒരാൾ മറ്റൊരാളുടെ സുഖത്തിൽ മാത്രം പങ്കെടുക്കുന്ന ആളെ പണമുള്ള അത്രയും കാലം മാത്രം സ്വീകരിക്കുന്നതായിട്ടല്ല ദൈവം നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടതയും സഹിഷ്ണുത കാണിക്കണം. നമ്മൾ ആ വിവാഹ സമയത്ത് പറയുന്നതായ കമ്മിറ്റ്മെന്റ് അതുണ്ടല്ലോ, സുഖത്തിലും ദുഃഖത്തിലും. സുഖം എന്ന് പറയുന്നത് പോലെ ദുഃഖം ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇത് ഡെയിലി ലൈഫിൽ വെളിപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരു വലിയ കാര്യം സംഭവിക്കുമ്പോൾ നമ്മള് പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് അല്ലെ ആരെയും നമ്മൾ പറഞ്ഞു ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല. ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ ഡെയിലി ലിവിംഗ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഇനിയും 13 വാക്യം വായിച്ചാട്ടെ. ഒരു കുടുംബത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതാണ് ആ അതിസൽക്കാരം ആചരിക്കുന്നത്. ഭർത്താവിന്റെയോ ഭാര്യയുടെയോ സ്നേഹിതന്മാരോ അവർ ബഹുമാനിക്കുന്നവരോ വീട്ടിൽ വന്നു, നിങ്ങളുടെ സ്പൗസ് അവരോട് പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ, വേണ്ടവണ്ണം പെരുമാറിയില്ല എന്നെങ്കിൽ ഒരു കരടായിട്ട് മനസ്സിൽ അവശേഷിക്കും. അതുകൊണ്ട് അതിഥി സൽക്കാരം എല്ലാവർക്കും ഉള്ളതാ കേട്ടോ, അതിഥി സൽക്കാരം കേട്ടോ. ഒരാള് അടുക്കളയിൽ നിന്ന് വിളമ്പി കൊടുക്കുന്ന ആളാകും, പക്ഷേ അടുത്തയാള് അത് കടകം കൊണ്ടുവന്ന് അകത്ത് വെക്കുന്ന ആളാകും. അതിൻ്റെതായ സമയത്ത് അതിൻ്റെതായ വിവരം അറിഞ്ഞ് അതിഥി സൽക്കാരത്തിൽ മടി കാണിക്കുന്നവർ കുടുംബത്തിന്റെ ക്വാളിറ്റിയെ നശിപ്പിക്കുന്നു. അപ്പോൾ ഭർത്താവിനോടും ഭാര്യയോടും നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഓരോരുത്തരും വിലമതിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഏറ്റെടുക്കാമോ? പ്രത്യേകിച്ച് നിങ്ങളുടെ സ്പൗസിന്റെ മാതാപിതാക്കന്മാരെയും നിങ്ങളുടെ സ്പൗസിന്റെ റിലേറ്റീവ്സിനെയും നിങ്ങൾ എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം ഏറ്റെടുത്താലും. യെസ്, പ്രൈസ് ദി ലോർഡ്. അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഇനിയും താഴെ താവോട്ട് വായിച്ചാട്ടെ. ഇപ്പൊ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പറഞ്ഞെങ്കിൽ വീട്ടിനകത്ത് ഉപദ്രവം ഉണ്ടായല്ലോ. വീട്ടിനകത്ത് ഉപദ്രവം നിങ്ങൾ കണക്കാക്കുന്നുണ്ടായല്ലോ. ഉപദ്രവിക്കുന്നവരെ എന്ത് ചെയ്യാനാ പറഞ്ഞേ? അനുഗ്രഹിക്കാനാ പറഞ്ഞേ. സ്റ്റാർട്ട് ഇറ്റ് ഇൻ ഹോം. ഉപദ്രവം എന്ന് കരുതുന്നത് ഉണ്ടായാൽ എന്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നു, ഭാര്യ എന്നെ ഉപദ്രവിക്കുന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായാൽ എന്ത് ചെയ്യണം? വചനം പറയണേ. എന്ത് ചെയ്യണമെന്നാ പറയണേ? ബ്ലസ് ചെയ്യണം. ഇനി അല്പം വ്യത്യസ്തമായൊരു ചിന്ത ഞാൻ പറയും. എന്തുകൊണ്ടാണ് ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പറയുന്നത്? അതിന്റെ ആവശ്യം, അതൊരു വലിയൊരു ആവശ്യം, അതിന് ചില ന്യായങ്ങളുണ്ട്. എന്താണെന്ന് അറിയാമോ? ദൈവം യാക്കോബിനോടും ഇസഹാക്കിനോടൊക്കെ സംസാരിക്കുമ്പോ, ദൈവം യാക്കോബിനോട് സംസാരിക്കുന്ന ഭാഗം, പ്രത്യേകിച്ച് ലാബാന്റെ വീട്ടിൽ നിന്ന് പോകാനായിട്ടുള്ള ആ സമയത്ത് ദൈവം എന്നോട് പറയുന്ന ഭാഗം, ആ പഴയ നിയമത്തിൽ നിങ്ങൾ ആ ഭാഗം ഒന്ന് എടുത്തു നോക്കിയാൽ, പഴയ നിയമത്തിൽ ലാബാന്റെ വീട്ടിൽ നിന്ന് യാക്കോബ് പോകുവാൻ തീരുമാനിക്കുന്ന സമയം ദൈവം എന്നോട് സംസാരിക്കുന്നതായിട്ടുള്ള ആ ഭാഗമുണ്ട്. ആ അതിഭാഗം ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. ആർക്കെങ്കിലും ഒന്ന് നോക്കിയാട്ടെ. ആ ചാപ്റ്റർ എടുക്കുക, മറിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ലാബാന്റെ വീട്ടിൽ നിന്ന് പോകുവാൻ ദൈവം അവനോട് സംസാരിക്കുന്നതായ ഭാഗം അതെടുത്തിട്ട് ദൈവം അവനോട് പറയുന്ന ഭാഗം ഒന്ന് വായിച്ചാട്ടെ. ശ്രദ്ധിക്കണം, മനസ്സിലാകാത്ത കാര്യം ഇതിനകത്തുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പോൾ യഹോവ യാക്കോബിനോട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്നതായിട്ട് നിന്റെ പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്ക് നീ പോകാനായിട്ട് പറഞ്ഞു. എപ്പോൾ? ഓ, ഇത് ചിലപ്പോ ഭാര്യയുടെ മുഖമാകാം, ചില ഭർത്താവിന്റെ മുഖമാകാം കേട്ടോ. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചില്ലേ മനസ്സിലാകാത്ത ഒരു കാര്യമാ. നമ്മൾ പലപ്പോഴും പോകേണ്ട സ്ഥലത്ത് പോകണമെങ്കിൽ നേരെ ചെവേ പോകുന്നവരല്ല, നമ്മളെ ആരെങ്കിലും ഓടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പോവുകയുള്ളൂ. ഓൺലി ഇഫ് യു ആർ ചേസ്ഡ് ഔട്ട് Only if you are chased out, you will go in the right direction. വാസ്തവത്തിൽ ലാബാനിന് ചെയ്തൊരു സഹായമായിരുന്നു. വാസ്തവത്തിൽ അതാ അതിന്റെ മോറൽസ്. ഓക്കെ. ഇനി ഞാൻ പ്രാക്ടിക്കൽ ഉദാഹരണം പറയാം. ഈ പൊരുന്നിരിക്കുന്ന കോഴിയെ പൊരുന്നയെന്ന് മുട്ടയൊന്നും ഇല്ലെങ്കിലും പിന്നെ പൊരുന്നയിരിക്കുന്ന കോഴിയെ വെള്ളത്തിനകത്ത് എടുത്തിട്ടുന്ന ആൾക്കാരുണ്ട്. ഇട്ടിട്ടുണ്ടോ നിങ്ങൾ കോഴിയെ വളർത്തിട്ടുണ്ടോ? ഇവിടെ പട്ടണത്തിനകത്തൊന്നും ഇല്ല, വില്ലേജിനകത്തുള്ള പരിപാടിയാ. ഇത് ഈ കോഴിയോടുള്ള ദേഷ്യമൊന്നുമല്ല, വാസ്തവത്തിൽ കോഴിയോട് ചെയ്യുന്ന ഉപദ്രവമാണെങ്കിലും വെള്ളത്തിനകത്ത് വീണ് നനഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴി പൊരുന്നയെല്ലാം മാറി ഉത്സാഹമായിട്ട് പറന്ന് നടക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ദ്രോഹം നീ കണക്കാക്കുന്നത്, ദൈവം അനുവദിക്കുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയും നിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ചിലപ്പോ ഭാര്യയിലും ഭർത്താവിൽ കൂടെയും ദൈവം അനുവദിച്ചതായിരിക്കും പറയുന്നേ. അതുകൊണ്ട് യു ബ്ലെസ് ബിക്കോസ് ദിസ് ഹാർട്ട് യു മൈറ്റ് ഡിസേർവ്. മനസ്സിലായോ? നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിപ്പിക്കാൻ കാരണം ഒരു പക്ഷേ ഇപ്പോൾ നിനക്കിത് ആവശ്യമായിരിക്കാം. അതൊന്ന് ഏറ്റെടുത്താൽ നമ്മൾ ഒരു പടി കൂടി മുന്നോട്ട് വളരും. ഇതൊന്ന് ഏറ്റെടുത്താൽ നമ്മൾ വളരും നിശ്ചയമായിട്ടും. ജീവിതം തന്നെ വ്യത്യാസപ്പെടും. അതത്ര വിട്ടുകളയേണ്ടതായ ഭാവമല്ലല്ലോ. അതുകൊണ്ടാ ദാവീദ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന് ദൈവം വിളിച്ചല്ലോ. ഈ ഒരു തത്വം അറിയാവുന്നതിനായിരുന്നു ദാവീദ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ശിമയി എന്ന് പറയുന്ന ആള് ദാവീദിനെ ശപിച്ചപ്പോ കൂടെ നടന്ന ആൾക്കാർ പറഞ്ഞു, യജമാനെ രാജാവിനെ ദൈവം ശപിക്കുന്നു, ഉടനെ വെട്ടിക്കളയട്ടെ എന്ന്. യാക്കോബും ധീരന്മാരുണ്ടായിരുന്നു ദാവീദിന്റെ കൂടെ. ഇതെന്റെ ദൈ ചത്ത നായി രാജാവിനെ ശപിക്കുന്നു, വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞപ്പോ ദാവീദ് പറഞ്ഞു, നോ, അവൻ ശപിക്കട്ടെ. ദാവീദിനെ ശപിക്കാനായിട്ട് ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഒരു ലെവലിലെങ്കിലും ദാവീദ് ഷിമയുടെ ജീവൻ നീട്ടിക്കൊടുത്തു അല്ലേ. ദാവീദിന്റെ ഒറ്റ വാക്ക് മതി, ഷിമയെ അപ്പൊ കഷ്ണങ്ങളായനേ. വാസ്തവത്തിൽ ദാവീദ് അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മനസ്സിലായോ? ഉപദ്രവമെന്ന് നിങ്ങൾ കണക്കാക്കുന്ന വാസ്തവത്തിൽ ഉപദ്രവമല്ല, അതൊരു ഉപകാരമാ. അതുകൊണ്ടാണ് നീ അങ്ങനെ കണക്കാക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ്, അത് തന്നെയല്ലേ കേട്ടോ, ഇനി വേറെ ന്യായങ്ങളുണ്ട്. മറ്റേ കാര്യം, നിന്നെ ആരാണോ ഉപദ്രവിക്കുന്നത്, ഈ ആളിനെ പറ്റി ദൈവത്തിന് വലിയൊരു പരിപാടിയുണ്ട്. അവൻ ശൗലായിരിക്കാം, അവനെ പൗലോസ് ആക്കാൻ ഒരു പരിപാടി ദൈവത്തിനുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് ഇന്ന് അവനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ദൈവത്തിന് അവനെ ഉപയോഗിക്കാനൊക്കില്ല. ഞാൻ രണ്ടു കാര്യങ്ങൾ പറഞ്ഞു, ഇനിയും പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ഉപദ്രവം ഉണ്ടായിരുന്നു തുടങ്ങണം. എന്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ്, ഭാര്യ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് പോയിരുന്ന നാലുപേരോട് പറയാതെ അവിടെ അനുഗ്രഹിച്ച് തുടങ്ങണം. അവിടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പല കാര്യങ്ങളും പറയാനുണ്ടല്ലോ, ഹല്ലേലൂയ. 15 വാക്യം വായിച്ചാട്ട്. ഓ ഹല്ലേലൂയ, ഭാര്യയുടെ അമ്മ മരിച്ചുപോയി അല്ലെ, ഭർത്താവിന്റെ സഹോദരൻ മരിച്ചുപോയി, അവളിരുന്ന് കരഞ്ഞോട്ടെ അല്ലെ അവനിരുന്ന് കരഞ്ഞോട്ടെ എന്നുള്ളതല്ല. ഇത് വീട്ടിൽ ആരംഭിക്കണം കേട്ടോ. ബെഡ്റൂമിൽ മാത്രമുള്ള റിലേഷൻഷിപ്പ് അല്ല, സന്തോഷത്തിൽ സന്തോഷിക്കുകയും കരയുമ്പോ കരയുകയും ചെയ്യുന്നത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഒരിക്കലും ഞാൻ വീണ്ടും പറഞ്ഞ് പിന്നെയും പറയുന്നു, നിങ്ങളുടെ സ്പൗസ് ചെയ്യുന്നില്ല എന്നൊരു വിരൽ നിങ്ങൾ ചൂണ്ടരുത്. ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാ, മറ്റേ ആളിനുള്ള മെസ്സേജ് അല്ല എന്ന് പറയുന്നത്. ഇറ്റ്സ് ഫോർ യു, പ്ലീസ് ടേക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് വേ. ഉടനെ പറയുന്നു, ഡു നോട്ട് ബി ഹോട്ടി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ താഴത്തുള്ള ഭാഗം കൂടെ വായിച്ചിട്ടങ്ങ് നിർത്താം. വലിപ്പം ഭാവിക്കാതെ. ഓ, നിനക്കറിയാമോ എന്റെ അപ്പൻ ആരാന്ന്? നിനക്കറിയാമോ എന്റെ ശമ്പളം എന്താണെന്ന്? നിനക്കറിയാമോ ഞാൻ എവിടെയാ ജോലി ചെയ്യുന്നതെന്ന്? നിനക്കറിയാമോ എന്റെ കഴിവ് എന്താണെന്ന്? എന്റെ മസിലൊക്കെ അങ്ങോട്ട് കാണിച്ചു വെച്ച്. നിനക്കറിയാമോ, നിങ്ങൾക്കറിയാമോ എന്റെ സൗന്ദര്യം എന്താണെന്ന്? എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്, നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ. ഇതൊന്നും പറയരുത്, ഡു നോട്ട് ബി ഹോട്ടി. വലിപ്പം ഭാവിക്കരുത്, നീ നിന്നെ തന്നെ താഴ്ത്തുക. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ഭർത്താവിനെയോ ഭാര്യയോ ഒരു നെയ്ബറായിട്ടെങ്കിലും അംഗീകരിച്ചാൽ ഇവിടെ ഇതാ ഒരു പൂർണ്ണ രൂപാന്തരമുണ്ട്. നിങ്ങളുടെ വീട് വ്യത്യാസപ്പെടും, കുടുംബം വ്യത്യാസപ്പെടും, സഭ വ്യത്യാസപ്പെടും. ഹല്ലേലൂയ. ഒന്നില്ലെങ്കിൽ ഹല്ലേലൂയ, ഏറ്റവും താഴെക്കടയിലേക്ക് നീ പോകേണ്ട കാര്യമില്ല. സ്തോത്രം. വീണ്ടും ആ ആള് നിനക്ക് വാല്യബിളാ, നിന്റെ സിഗ്നേച്ചറുകൾ കൊടുത്തതാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിര. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാ ആളുകളും പ്രാർത്ഥിര. സ്തോത്രം. ഇത് ഈ ആരാധന ബ്രദർ, ഐ വാണ്ട് ടു ആസ്ക് യു വൺ തിങ്. ഇത് സഹോദരിമാർക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് സെഷൻ ആണോ? അടുത്ത മെസ്സേജ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ കൊടുക്കാൻ പോകുന്നത്? ഈസ് ഇറ്റ് ദ ലാസ്റ്റ് മെസ്സേജ് സെഷൻ? അടുത്ത പേരന്റിംഗ് ആണ്. ഇറ്റ് ഈസ് നോട്ട് മെന്റ് ഫോർ കപ്പിൾസ് ഓൺലി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐ ടേക്ക് ദി ഫ്രീഡം, നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ഭാര്യമാരും ഭർത്താക്കന്മാരും മാത്രം, യു കം ആൻഡ് ടുഗദർ, സ്റ്റാൻഡ് ടുഗദർ. പുറകോട്ട് മാറി നിന്നാട്ട്, ഭാര്യമാരും ഭർത്താക്കന്മാരും മാത്രം, ഭാര്യയും ഭർത്താവും ഒന്നിച്ചൊന്ന് നിന്നാട്ട് പ്രാർത്ഥിക്കാൻ പോവുക. അല്ലാത്തവര് നിങ്ങൾ ദൂരെയുള്ള ഭാര്യയോ ഭർത്താവിനോ ഓർത്തങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടാ മതി. രണ്ടുപേരും വന്നിട്ടുള്ളവർ മാത്രം നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ്, ഭാര്യയും ഭർത്താവും അടുത്ത് ഒന്ന് കൈകോർത്ത് പിടിച്ചുകൊണ്ട്, അടുത്ത് നിങ്ങളൊന്ന് നിന്നോണ്ട് ഈ കേട്ട കാര്യങ്ങൾ നിങ്ങൾ അതിന് ദൈവത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ച്, നിങ്ങളുടെ സ്നേഹം, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ക്ഷമ ചോദിച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് ഏറ്റു പറയാനുണ്ടെന്ന് ഏറ്റു പറഞ്ഞ് നമുക്ക് പുതുതായിട്ട് നമ്മുടെ കുടുംബജീവിതം ഒന്നുകൂടെ തുടങ്ങാം. ഈ വചനപ്രകാരം ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്കൊന്ന് പുതുതായിട്ട് തുടങ്ങാം. നമ്മുടെ പാളിച്ചകളെല്ലാം പോകട്ടെ, അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ലെറ്റ് സ്റ്റാർട്ട് എ ന്യൂ. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറയുക, ഭർത്താവിനോട് പറയുക, ഞാൻ ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പ്രോമിസ് ആളിനോടൊന്നും ചെയ്യണ്ട, എന്റെ ദൈവത്തിന്റെ വചനം നിന്നോടുള്ള ബന്ധത്തിൽ, നിങ്ങളോടുള്ള ബന്ധത്തിൽ ആ ഒരു വാക്ക് പറഞ്ഞു കേട്ടോ. ദൈവത്തോട് നിങ്ങളോടുള്ള ബന്ധത്തിൽ എന്റെ ദൈവത്തിന്റെ വചനം പ്രോമിസ് ചെയ്യാനായിട്ട് അനുസരിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു പറഞ്ഞോട്ട്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്